സുഹൃത്തെ, വിഷ്ണു സൂക്തത്തിലെ നാലാമത്തെ മന്ത്രം പഠിക്കാൻ എല്ലാവരും തയ്യാറായോ? സുപ്രഭാതം കേട്ടോ. ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. രാവിലെ തന്നെ ഇത് കേൾക്കുന്ന എത്രയോ ആളുകളുണ്ടത്രേ. അപ്പം പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂക്തങ്ങളെല്ലാം കണ്ടപ്പോൾ വിഷ്ണു സൂക്തവും അതിൻ്റെ അർത്ഥവും അറിയണമെന്ന് പലരും പറഞ്ഞു. ചിലർ വാമനൻ്റെ തത്വത്തെക്കുറിച്ച് അറിയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഈ വിഷ്ണു സൂക്തത്തിലെ നാലാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നമുക്കറിയാലോ ഇതിൻ്റെ ഋഷിയും ഈ നാലാമത്തെ, അതായത് നമ്മൾ ഇപ്പൊ ഋഗ്വേദത്തിലെ ഒന്നാം മണ്ഡലത്തിലെ 154-ാമത്തെ സൂക്തത്തില് സൂക്തമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സൂക്തത്തിലെ നാലാമത്തെ മന്ത്രമാണ് പഠനത്തിന് നമ്മൾ എടുക്കുന്നത്. ഋഷി എന്താണെന്ന് വെച്ചാൽ ദീർഘതമാഹ തന്നെ, യാതൊരു വ്യത്യാസമില്ല. ദീർഘതമാഹ ഋഷി ഋഷിതൃഷ്ടു ഛന്ദ വിഷ്ണു ദേവത ദൈവത സ്വര, യാതൊരു വ്യത്യാസമില്ല. ഞാനിത് മന്ത്രം ഒന്ന് ചൊല്ലി നോക്കാം. യസ്യ ത്രീ പൂർണ മഥുനാപദാനി അക്ഷീയമാണ സ്വധയാ മദന്തി യുത്രിധാതു പൃഥിവീമുദ്യം ഏകുദാധാര ഭുവനാനി വിശ്വാം. യസ്യ ത്രീ പൂർണ മഥുനാപദാനി അക്ഷീയമാണ സ്വധയാ മദന്തി യുത്രിധാതു പൃഥിവീമുദ്യം ധാര ഭുവനാനി വിശ്വാ. റീ കുടി ചൊല്ലാം. യസ്യ ത്രീ പൂർണ മധുനാപദാനി ക്ഷീയവാണാശ്വധയാമദന്തി യുത്രിധാതു പൃഥിവീമുദദ്യാം ഏവൃദാധാര ഭുവനാനി വിശ്വാം. അർത്ഥത്തിലേക്ക് നോക്കാം. യസ്യ ത്രീ പൂർണ മധുനാപദാനി, യസ്യ എന്ന് പറഞ്ഞാൽ ഏതൊരു ഈശ്വരന്റെ, ഭഗവാന്റെ, പ്രഭുവിന്റെ എന്നൊക്കെ അർത്ഥം. ഏതൊരു ഈശ്വരന്റെ, ഏതൊരു ദേവന്റെ. യസ്യ ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാ? നൂമ. ത്രീ നൂമ. പദാനി, പദാനി എന്ന് പറഞ്ഞാൽ കാലടികളും. ആ മൂന്ന് കാലടികൾ ശ്രദ്ധിക്കുക കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എവിടെയാണ് കേട്ടതെന്ന് ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യാതൊരു പ്രഭുവിന്റെ ത്രീ പദാനി കാലടികളും. മധുനാപൂർണ, മധുരപൂർണമാകുന്നുവോ, മധുരപൂർണമാകുന്നുവോ. അക്ഷീയമാണ, അക്ഷീയമാണ ഒരിക്കലും നശിക്കാത്ത, അക്ഷീയമാണ ഒരിക്കലും നശിക്കാത്ത. സ്വധയാ, 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 സ്വധയാ എന്നുള്ള ശബ്ദം വളരെ പ്രധാനമാണ്. സ്വധ എന്ന ശബ്ദം നമുക്ക് വേദത്തിൽ പലയിടത്ത് വരുന്നുണ്ട്. നമ്മൾ ഭാഗവൃത്തത്തിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ്. മൂലപ്രകൃതി എന്നാണ് അർത്ഥം. മൂലപ്രകൃതിയോടൊത്ത്, ഒരിക്കലും നശിക്കാത്ത മൂലപ്രകൃതിയോടൊത്ത്. അക്ഷീയമാണ സ്വധയ, അക്ഷീയമാണ ഒരിക്കലും നശിക്കാത്ത. സ്വധയ മൂലപ്രകൃതിയോടൊത്ത്. മദന്തി, മദന്തി ആനന്ദിതമാകുന്നുവോ, ആനന്ദിതമാകുന്നുവോ. അങ്ങനെയുള്ള ഏതൊരു ഈശ്വരനാണോ നിശ്ചയമായും ഏകനായിരിക്കുന്നത്, അങ്ങനെയുള്ള ഏതൊരു ഈശ്വരനാണോ നിശ്ചയമായും ഏകനായി ഇരിക്കുന്നത്. രണ്ടില്ലാത്ത വിധത്തിൽ ഭഗവാൻ ഒന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഏകനായിട്ടാണോ ഇരിക്കുന്നത് അവൻ, ആ ഭഗവാൻ. പൃഥ്വി, പൃഥ്വി, പൃഥ്വിയെയും ദ്യാം, ദ്യാം ദ്യൗലോകത്തെയും, ദ്യാം എന്ന് പറഞ്ഞാൽ ദ്യൗലോകത്തെയും. പിന്നെന്താണ് പറയുന്നത്? വിശ്വാഭുവനാനി സർവഭുവനങ്ങളെയും, സർവഭുവനങ്ങളെയും. ത്രിധാതു, ത്രിധാതു സത്വരജസ്തമോ രൂപത്തിലുള്ള, സത്വരജസ്തമോ രൂപത്തിലുള്ള. ത്രിധാതു സത്വം, രജസ് തമസ് എന്നീ മൂന്ന് രൂപത്തിലുള്ള, അല്ലെങ്കിൽ സത്വരജസ്തമോ രൂപത്തിലുള്ള മൂന്ന് ധാതുക്കളാൽ ബധാര ധരിച്ചിരിക്കുന്നു. ബധാര എന്ന് പറഞ്ഞാൽ ധരിച്ചിരിക്കുന്നു എന്നർത്ഥം. എന്താ ഇവിടെ പറയുന്നത്? നമ്മൾ പറഞ്ഞു ദീർഘത മഹർഷി നിയുത്തഷ്ടുപ് ഛന്ദ സുഷ്ണു ദേവത ദൈവതസ്വര ഓം യസ്യ ത്രീ പൂർണാമധുനാപദാനി അക്ഷീയമാണാസുധയാമദന്തി യൗത്രിധാതു പൃഥ്വീ ഉദദ്യാം ഏവേദാധാര ഭോനാനി വിശ്വാ. ഏതൊരു പ്രഭുവിന്റെ മൂന്ന് കാലടികളും മധുനാപൂർണ മധുരപൂർണമാകുന്നുവോ? ഒക്കെ ഭഗവാന്റെ ഓരോ ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്, അതായത് ഓരോ തലങ്ങളെ കുറിച്ച് പറയും. അക്ഷീയമാണ ഒരിക്കലും നശിക്കാത്ത സ്വധയ മൂലപ്രകൃതിയോടൊത്ത് മദന്തി ആനന്ദിക്കുന്നുവോ? യ ഉ ഏകഹ ആ ഭഗവാൻ, അങ്ങനെയുള്ള ഏതൊരു ഭഗവാൻ നിശ്ചയമായും തീർച്ചയായും ഒന്നായിരിക്കുന്നുവോ, ഏകനായിരിക്കുന്നുണ്ടല്ലോ ആ ഭഗവാൻ. അവൻ പൃഥിവിയെയും ദ്യാം ദ്യുലോകത്തെയും വിശ്വാഭുവനാനി സർവഭുവനങ്ങളെയും ത്രിധാതു സത്വരജസ്തമോ രൂപങ്ങളായിട്ടുള്ള മൂന്ന് ധാതുക്കളാലും ധാരാധരിച്ചിരിക്കുന്നവനാകുന്നു. അതാ മൂന്ന് അടി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പൃഥ്വിലോകം, അന്തരീക്ഷ ലോകം, സൂര്യലോകം, ഇങ്ങനെ മൂന്ന് ലോകങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ത്രിധാതുക്കളുണ്ട് അവിടെ, സത്വരജസ്തമോ ഗുണങ്ങളാകുന്ന ത്രിധാതുക്കളുണ്ട്. അപ്പൊ ഇവിടെ ആ അർത്ഥമൊക്കെ നമ്മൾ ഇവിടെ ഗ്രഹിക്കുന്നത്, ഇതിൻ്റെ ഒക്കെ ആധാരമായിരിക്കുന്ന ആളാണ് വിഷ്ണു എന്നുകൂടി ഇവിടെ പറഞ്ഞ് വെക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി തന്നെ വിഷ്ണു സൂക്തത്തിലെ നാലാമത്തെ മന്ത്രം പഠിച്ചു അല്ലേ? നമ്മുടെ അർത്ഥമൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, അതൊക്കെ ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കണം കേട്ടോ. അല്ലാണ്ട് എപ്പോഴും യൂട്യൂബിലുണ്ടല്ലോ, ഇത് നമുക്ക് എപ്പോഴും നോക്കാലോ എന്ന് വിചാരിക്കരുത്. ഒരു നോട്ട് ബുക്കിൽ, ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എപ്പോഴും ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി അതൊക്കെ എഴുതിയെടുക്കുക, പഠിക്കുക, അങ്ങനെ ജീവിതത്തിൽ അതൊക്കെ ഓരോ ശ്രമണിയും സ്വാധ്യായം ചെയ്യുക. സ്വാധ്യായം ചെയ്യാന്ന് അതിന് പറയും, അവർ സ്വാധ്യായം ചെയ്യുക. സ്വാധ്യായം ചെയ്ത് നമ്മളെ ജീവിതത്തിൽ ഏർപ്പിക്കണം. അങ്ങനെ ഏർപ്പിക്കുമ്പോഴാണ് ഇതിന്റെ ഓരോ പദങ്ങൾക്കും ഒരർത്ഥം ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് ഓരോ പദങ്ങൾക്കും നാനാർത്ഥ പ്രഭാഷണങ്ങളാണ് വേദത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക. അതിന് നിങ്ങൾ മാത്രം മുന്നോട്ട് പോയാൽ പോരാ, ഇത് ആരൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരോടൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. യാതൊരു സങ്കോചവും ഇല്ലാതെ എല്ലാവരും പഠിക്കട്ടെ വേദം. ആ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ജ്ഞാനം നമ്മളിൽ ഉണ്ടായി വരും എന്ന് മാത്രം പറയുകയാണ്. അതോടൊപ്പം നമ്മുടെ സംസ്കാരം നശിക്കാതെ നമ്മോടൊപ്പം നിലനിൽക്കുകയും ചെയ്യും. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അഞ്ചാമത്തെ മന്ത്രം നമുക്ക് നാളെ പഠിക്കാം കേട്ടോ. എല്ലാവർക്കും ശുഭാശംസകൾ. നമസ്തേ.